5, and we look into 3 verses today, Ephesians chapter 5, verses 15 to 17.
എഫേസ്യരുടെ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം നമുക്ക് തുടരാം. നാം പഠിക്കുന്നതിനുള്ള വേദഭാഗം എഫേസ്യരുടെ ലേഖനം 5 അധ്യായത്തിലെ 3 വാക്യങ്ങളാണ്, 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
Look carefully then how you walk, not as unwise, but as wise, making the best use of the time, because the days are evil. Therefore, do not be foolish, but understand what the will of the Lord is.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
Gracious God, our Father in heaven, we thank you for access to your throne room, because you are a God of mercy, and in your mercy you have given us your only Son. We thank you for the blood shed for us on the cross, thereby which we have access, we have confidence and boldness to come to your throne.
കർത്താവേ, അവിടുന്ന് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകിയാൽ അവിടുത്തെ കരുണയുടെ ബഹുത്വപ്രകാരം കർത്താവേ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമായി നൽകി ഞങ്ങളെ സ്നേഹിച്ചത് നിമിത്തം അവിടുത്തെ പുത്രന്റെ വിലയേറിയ രക്തത്താൽ കർത്താവേ അവിടുത്തെ കൃപാസനത്തിലേക്ക് അവിടുത്തെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കർത്താവേ പ്രവേശനത്തിനായിട്ട് നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു.
For leaving glory, Lord Jesus, and coming into this world, coming and dying on the cross, shedding your blood on the cross for our sins, so that our names are written in the book of life. We thank you, Lord. Thank you.
കർത്താവെ, സ്വർഗീയ മഹിമയൊക്കെയും വെടിഞ്ഞ് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് അവിടുത്തെ രക്തം ഞങ്ങൾക്കായി നൽകി ഞങ്ങളെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർത്തവരാക്കി തീർത്തതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു.
For delivering us from the dominion of darkness, from the grips of the evil one, from bondage and slavery to sin and Satan, releasing us and making us yours. Thank you, Lord.
കർത്താവേ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പൈശാചികന്റെ സകല ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി അവിടുത്തെ വകയാക്കി തീർത്തതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു.
It is by your stripes that we have been healed.
അവിടുത്തെ അടിപ്പണരാലാണ് ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്.
And we thank you that you have given us the gift of eternal life.
കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ആ നിത്യജീവൻ എന്ന ദാനം അവിടുന്ന് നൽകിയതോർത്ത് നന്ദി.
And you have raised us up and seated us with you.
കർത്താവേ, അവിടുത്തോടുകൂടെ ഞങ്ങളെ ഉയർപ്പിക്കുകയും അവിടുന്ന് അവിടുത്തോടുകൂടെ ഇരുത്തിയിരിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം.
And we acknowledge, Lord, yes, indeed you are seated far above all rule, authority, power, dominion, above every name that is named in this age and age to come.
കർത്താവേ, അവിടുന്ന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ നാമത്തിനും അത്യന്തം മീതയായിരിക്കുന്നവനാകയാൽ.
You came into this world to destroy the works of darkness.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ട് അവിടുന്ന് ഈ ഭൂമിയുടെ വരപ്പിലേക്ക് കടന്നു വന്നവനാണ്.
You included us in your death, burial, resurrection, ascension and exaltation.
കർത്താവേ, അവിടുത്തെ ക്രൂശുമരണത്തിലും പുനരുത്ഥാനത്തിലും അവിടുത്തെ സ്വർഗാരോഹണത്തിലും എല്ലാം അവിടുന്ന് ഞങ്ങളെയും ഉൾപ്പെടുത്തിയതോർത്ത് സ്തോത്രം.
Seated us with you in the heavenly places.
കർത്താവേ, സ്വർഗസ്ഥാനത്ത് അവിടുന്ന് അവിടുത്തോടുകൂടെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം.
Gave us your Holy Spirit.
അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം.
Sealed us unto the day of redemption.
വീണ്ടെടുപ്പ് നാളിനായിട്ട് അതിനാൽ ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നതോർത്ത് സ്തോത്രം.
Promised us that no one can pluck us out of your hands.
അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ആർക്കും വലിച്ചെടുക്കുവാൻ കഴിയാതെ ഇല്ല എന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതോർത്ത് സ്തോത്രം.
Therefore worship you, we fall at your feet and we worship you. You alone are worthy of all praise, worship, glory, honor. Father, Son and the Holy Spirit, we worship you.
കർത്താവേ, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നുള്ളതിനാൽ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ അങ്ങനെ നമസ്കരിക്കുന്നു. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവമേ ഞങ്ങൾ അങ്ങനെ
ആരാധിക്കുന്നു.
അവിടുന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്നു എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ സ്നേഹനാഥനായ കർത്താവാകയാലും
സ്തോത്രം.
ഞങ്ങളുടെ രക്ഷകനും അവിടുന്ന് കർത്താവുമായിരിക്കാൽ
സ്തോത്രം.
അവനുടെ ആശ്വാസദായകനും കർത്താവേ, ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സമാധാനവും എല്ലാം അവിടുന്ന് ആവും. ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു.
Thank you, Lord. Thank you, Lord. Thank you for being our Lord and our God.
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായിട്ട് അവിടുന്ന് ആയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.
Amen.
Amen.
Now we said that there are 3 admonitions in Ephesians chapter 5 verses 1 to 17.
എഫേസ്യലേഖനം 5 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ 3 പ്രബോധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം നേരത്തെ കണ്ടു.
We also saw a parallel in the first epistle of John in our study in Ephesians chapter 5.
എഫേസ്യലേഖനം 5 അധ്യായത്തിന് സമാന്തരമായിട്ടുള്ള കാര്യങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിലും അത് തന്നെ ഉണ്ട് എന്നുള്ളത് നാം പഠിച്ചു.
John says in 1 John chapter 4 verse 8, God is love.
ഒന്ന് യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹമാകുന്നു.
Therefore we are called to walk in love. Ephesians 5 verses 1 and 2.
അതുകൊണ്ട് എഫേസ് ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ അതിന് സമാന്തരമായി വരുന്നത് നാം സ്നേഹത്തിൽ നടക്കുക എന്നാണ്.
In 1 John 1:5 John says God is light.
ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം വെളിച്ചമാകുന്നു.
Paul says therefore walk as children of light. Ephesians 5:3-14.
ഉണ്ട് പൗലോസ് പറയുന്നത് എഫേസ് ലേഖനം 5-ാം അധ്യായം 3-16 വരെയുള്ള വാക്യങ്ങളിൽ നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കുവാനായിട്ട്.
John says 1 John 5:6 God is truth.
യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം സത്യമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു.
So Paul says walk in wisdom. Ephesians 5:15-17.
പൗലോസ് എഫേസ് ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് നാം ജ്ഞാനത്തിൽ നടക്കുവാനായിട്ട് നമ്മോട് ഉപദേശിച്ചു.
So we are called to walk in love. Walk as children of light and to walk in wisdom.
അതുകൊണ്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിൽ നടക്കുവാനായിട്ടും വെളിച്ചത്തിന്റെ മക്കളായി നടക്കുവാനായിട്ടും ജ്ഞാനമുള്ളവരായി നടക്കുവാനുമായിട്ടാകും.
And each of these walks are a part of Paul's exhortation telling us to walk in purity. Ephesians 4:17 right up to Ephesians 5:17.
ഈ നടപ്പിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 5-ാം അധ്യായം 17-ാം വാക്യം വരെയുള്ള കാര്യങ്ങളിൽ നാം വിശുദ്ധിയിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള പ്രബോധനത്തോടുള്ള ബന്ധത്തിലാണ്.
We looked at walking in love and walking as children of light.
നാം സ്നേഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ചും വെളിച്ചത്തിന്റെ മക്കളായി നടക്കുന്നതിനെക്കുറിച്ചും നാം നേരത്തെ കണ്ടു.
Now we will look at what it means to walk in wisdom.
നാം ജ്ഞാനികളായി നടക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് നമുക്ക് ചിന്തിക്കാം.
Ephesians 5:15-17.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-17 വരെയുള്ള വാക്യം.
Verse 15. See then that ye walk circumspectly, not as fools but as wise.
15-ാം വാക്യം ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ.
Now this word circumspect, it comes from two Latin words which means looking around.
ജ്ഞാനികൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്കിൽ ലാറ്റിൻ ഭാഷയിൽ ചുറ്റുപാടും നോക്കി നടക്കുക എന്ന അർത്ഥം വരുന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്.
And the original Greek word, it carries the idea of precision, accuracy.
യവന ഭാഷയിൽ അതിന് ആശയം വരുന്നത് വളരെ കണക്കുകൂട്ടലോടുകൂടി നടക്കുവാനായിട്ടാണ്.
See that you walk carefully with exactness. That is the meaning.
അതിന്റെ അർത്ഥം നാം സൂക്ഷ്മതയോടെ വളരെ കൃത്യമായിട്ട് നടക്കുക എന്നതാണ്.
So that means there is vigilance involved.
അതിന് വളരെ ജാഗ്രത അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു.
Now the opposite of that would be walking carelessly. Without proper guidance, without forethought.
അതിന് മറുവശം എന്ന് പറയുന്നത് നാം സൂക്ഷ്മതയില്ലാതെ നല്ലൊരു നടത്തിപ്പില്ലാതെ മുന്നോട്ടുള്ള ചിന്തയില്ലാതെ നടക്കുന്നു എന്നുള്ളതാണ്.
The Christian life is not a life of chance.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സാധ്യതകളുടേതായിട്ടുള്ള ജീവിതമല്ല.
It is full of meaning, it's full of purpose.
അതിന് അതിന്റേതായിട്ടുള്ള മുഴുവൻ അർത്ഥവുമുണ്ട്, അതിന്റേതായിട്ടുള്ള മുഴുവൻ ഉദ്ദേശവുമുണ്ട്.
And as believers we are not aimless people.
വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവരല്ല.
We must make wise decisions, we must seek to do the will of God with all our minds, with all our hearts.
നാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ്.
Ephesians 5:14-15 are related.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ും 15-ും വാക്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട്.
For anything that becomes visible is light, therefore it says awake O sleeper and arise from the dead and Christ will shine on you. Verse 15, look carefully then how you walk, not as unwise but as wise.
ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
So Paul is saying, don't walk in your sleep. Awake, O sleeper. Don't walk in your sleep.
പൗലോസ് പറയുന്നത് നാം ഉറക്കത്തിൽ നാം നടക്കുന്നവരാകരുത് എന്നാണ്.
Awake, O sleeper. Wake up. Open your eyes.
ഉറങ്ങുന്നവനെ ഉണർന്ന് നടക്കുക, കണ്ണ് തുറന്ന് നടക്കുക എന്നാണ് പൗലോസ്
പ്രബോധിക്കുന്നത്.
ഈ കാലഘട്ടത്തെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നു.
Sometimes in the on a Sunday morning service it happens. I'll be preaching from the pulpit and I'll see people fast asleep.
പലപ്പോഴും ഞായറാഴ്ച രാവിലത്തെ ആരാധനയോടുള്ള ബന്ധത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പലരും മുൻപിലിരുന്ന് വളരെ ഗാഢമായ ഉറക്കം. പുറകിലിരിക്കുന്ന പലരും നല്ല ഉറക്കത്തിലാകുന്നത് കാണാറുണ്ട്.
One person he'll have his head back like that and he'll be looking into the ceiling, so I can't see his eyes, whether he's sleeping or whether he's praying, I don't know. But all the time he's like that. Head right back, looking at the ceiling, and both hands are like this.
ഒരാൾ ഇങ്ങനെ പുറകോട്ട് മലന്ന് മുകളിലോട്ട് നോക്കി കിടക്കുന്നത് ഉറങ്ങുകയാണോ അതോ മുകളിലത്തെ സീലിംഗിലേക്ക് നോക്കി കിടക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധമാണ്
ദൈവവചനം
പ്രസംഗിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണർന്ന് നടക്കുന്നത്? അത് ഉറക്കത്തിന്റേതായിട്ടുള്ള സാത്താന്റെ
പണിയാണ്.
ഉറങ്ങുന്നവനെ ഉണർന്ന് കണ്ണു തുറന്ന് നടക്കുക. ഈ കാലത്തെ തക്കത്തിൽ ഉപയോഗിക്കുക.
They drift through life as though they are sleepwalking.
Pala vishwasigal ennu parayunnathu palarum ingane urangikkondirikkumbol thanne nadakkunnathayittanu kaanunnu.
They don't make use of most of the opportunities that God gives.
Deivan tharunnathulla avasarangalokke thakkathu pole upayogikkuvanayittu avaru parishramikkunnilla.
They don't live to serve Jesus.
Karthavu Yeshuvine sevikkuvanayittu avaru thayaragunnilla.
They are sleepwalking.
Avaru urakkathil nadakkunnavara.
And Paul presents five reasons why we should be accurate, why we should be circumspect. Why we should be careful in our walk.
പൗലോസ് അപ്പോസ്തലൻ അഞ്ച് കാരണങ്ങളാണ് നാം സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നു.
The first thing he says, it is a mark, if you walk circumspectly, it is a mark of wisdom.
നാം ജ്ഞാനികളായിട്ട് സൂക്ഷ്മത്തോടെ നടക്കുന്നുവെങ്കിൽ അത് ജ്ഞാനത്തിന്റേതായിട്ടുള്ള ഒരു തെളിവാണ്.
Ephesians 5:5 verse 15, look carefully then how you walk, not as unwise, but as wise. So when you walk circumspectly, it means you are walking in wisdom. It's a mark of wisdom.
ഫെസലോനിക്കർ 5:15 വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുന്നു എന്നുള്ളതിൽ വാക്യത്തിൽ നിന്ന് നാം ജ്ഞാനികളായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നാം സൂക്ഷ്മതയോടെ നടക്കുന്നത്.
A foolish person will drift with the wind, will drift with the tide.
പോഷനായ മനുഷ്യരൊക്കെ കാറ്റിന്റെ ഗതി അനുസരിച്ചും തിരമാലകളുടെ ഒഴുക്കനുസരിച്ചുമാണ് ജീവിതം മുന്നോട്ട്
പോകുന്നത്.
പല പൊങ്ങുതടി പോലെയുള്ള വിശ്വാസികളുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ എവിടെ എനിക്കറിയില്ല. എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പൊങ്ങുതടി
പോലെയുള്ളതായിട്ടുള്ള
വിശ്വാസികളെ വിളിച്ചിരിക്കുന്നത് പൊങ്ങുതടി പോലെ ആയിരിക്കുവാനായിട്ടല്ല. കാറ്റും തിര ഓളങ്ങളും പോകുന്ന വഴിയിലേക്ക് പോകുവാനായിട്ടല്ല നാം വിളിക്കപ്പെട്ടത്. വിശ്വാസികൾ ജ്ഞാനത്തോടെ വിവേകത്തോടെ
ആയിരിക്കുവാനായിട്ടാണ്.
എന്തുകൊണ്ടാണ് അതുകൊണ്ട്
അർത്ഥമാക്കുന്നത്?
ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ കാലത്തെ വേണ്ട രീതിയിൽ
ക്രമീകരിക്കും.
എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് അവന് അവന്റെ യാത്രയ്ക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും വരെയും ഉള്ള സകല കാര്യങ്ങളും അവൻ വേണ്ടതായിട്ടുള്ള നടത്തിപ്പവന് വേണ്ടി നോക്കുന്നു. ഒരു മനുഷ്യൻ ഒരു വീട് പണിയാനായിട്ട് തുടങ്ങിയാൽ അവൻ അതിനെ കുറിച്ചുള്ള ഒരു ചിത്രം ആദ്യം
വരയ്ക്കും.
എന്താണ് താൻ പോകാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്
തനിക്കറിയാം.
ആ ജോലി, ആ കെട്ടിടം പണി തീർക്കുവാനായിട്ട് എനിക്ക് കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് അവൻ ഇരുന്ന്
ആലോചിക്കും.
അതാണ് വിവേകം.
ലൂക്ക് ചാപ്റ്റർ 14,
ലൂക്കോസിന്റെ സുവിശേഷം 14:28-30, 28-30 വരെയുള്ള വാക്യം.
ജീസസ് saying, for which of you desiring to build a house does not first sit down and count the cost whether he has enough to complete it.
യേശു പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ?
Otherwise, when he has laid a foundation and is not able to finish, all who see it begin to mock him, saying, this man began to build and was not able to finish.
അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ.
He makes a fool of himself.
അവൻ തന്നെ തന്നെ വിഡ്ഢിയാക്കുകയാണ്.
So many believers go through life like this.
പല വിശ്വാസികളുടെയും ജീവിതം ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്.
Drifting.
പൊങ്ങി നടക്കുന്നതായിട്ടുള്ള എന്താണ് നടക്കുന്നത്. അവരുടെ അവരുടെ ദിവസങ്ങളെ കുറിച്ച് അവർക്ക് ഒരു പദ്ധതിയുമില്ല. അതുകൊണ്ട് അവർക്ക് ബുദ്ധിപൂർവമായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസത്തിന്റെ എങ്ങനെയാണ് നമ്മൾക്ക് അത് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ല എന്നുള്ളത് സത്യമാണ്.
Verses 13 to 17.
യാക്കോബിന്റെ ലേഖനം 4:13-17 വരെയുള്ള വാക്യങ്ങൾ.
Come now, you who say today or tomorrow we will go into such and such a town and spend a year there and trade and make a profit, yet you do not know what tomorrow will bring. What is your life? For you are a mist that appears for a little time and then vanishes. Instead, you ought to say, if the Lord wills, we will live and do this or that. As it is, you boast in your arrogance. All such boasting is evil. So whoever knows the right thing to do and fails to do it, for him it is sin.
ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഈ വാക്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പദ്ധതികൾ ഒരുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നല്ല എന്ന് അതുകൊണ്ട്
അർത്ഥമാക്കുന്നു.
ഈ വാക്യത്തിലൂടെ ദൈവം യാക്കോബ് അപ്പോസ്തലനിലൂടെ പറയുന്നത് ദൈവം പ്രശംസയും മറ്റെല്ലാ ദോഷങ്ങളും വെറുക്കുന്നവനാകുന്നു എന്ന്.
Verse 15 he says, instead you ought to say, if the Lord wills, we will live and do this or that.
15-ാം വാക്യം പറയുന്നത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്.
And verse 17 says, so whoever knows the right thing to do and fails to do it, for him it is sin.
17-ാം വാക്യം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ.
So we need to know what to do.
അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നാം അറിയണം.
We need to seek the will of God.
ദൈവത്തിന്റെ ഹിതം എന്താകുന്നു എന്നുള്ളത് നാം അന്വേഷിക്കണം.
And God wants us to seek his will before we do any personal planning actually.
നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്ന അതിന് പദ്ധതി ഇടുന്നതിന് മുമ്പായിട്ട് നാം ദൈവത്തിന്റെ ഹിതം എന്താകുന്നു എന്ന് അന്വേഷിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
Because we need to seek God's will.
എന്തെന്നാൽ ദൈവഹിതം എന്താകുന്നു എന്നുള്ളത് നാം ആരാഞ്ഞറിയണം.
And then he will reveal his plan.
അപ്പോൾ അവൻ തന്റെ നമ്മെ കുറിച്ചുള്ള തന്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് അത് ചെയ്യുവാനായിട്ട്
കഴിയും. Can better deal with unexpected events.
അങ്ങനെയുള്ള പദ്ധതി അങ്ങനെയുള്ള ഒരു പ്ലാനോട് കൂടിയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നതിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഏതിനെയും നമുക്ക് നേരിടുവാൻ കഴിയും.
Someone said, when the pilot does not know what port he is heading for, no wind is the right wind.
ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ഗതി കാറ്റ് ഏത് ഗതിയിൽ വന്നാലും അത് അവനെ സംബന്ധിച്ചിടത്തോളം ശരിയാകില്ല.
If he does not know where he is going,
എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് താൻ അറിയുന്നില്ല എങ്കിൽ
pilot can sail with any wind.
പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം കാറ്റ് ഏത് ഗതിയിലാണോ അതിനനുസരിച്ച് പോകുവാനായിട്ട് പറ്റും.
God's children are not like that.
എന്നാൽ ദൈവമക്കൾ ഒന്നും അങ്ങനെ ആയിരിക്കുവാനല്ല ദൈവം.
They don't sail with any wind that comes by.
ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് വരുന്ന കാറ്റിന് അനുസരിച്ച് മുന്നോട്ട്
പോകുവാനായിട്ട്
അതുകൊണ്ട് നാം സൂക്ഷ്മത്തോടെ വിവേക ജ്ഞാനികളായിട്ട് നടക്കേണ്ടുന്നവരാകും. രണ്ടാമത്തെ കാര്യം നാം സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്, ചുരുക്കകാലം മാത്രമേ.
Life is short. Ephesians 5:16, making the best use of the time because the days are evil.
എഫെസ്യലേഖനം 5:16 വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു.
What is Paul saying?
എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്?
He's saying, buy up the opportunity now, take advantage of it now.
അതുകൊണ്ട് നാം അവസരങ്ങൾ വാങ്ങി അത് പ്രയോജനകരമാക്കി തീർക്കുക.
There's an old Chinese proverb. It goes this way. Opportunity has a forelock, so you can seize it when you meet it. Once it is passed, you cannot seize it again.
ഇങ്ങനെ ചൈന ഭാഷയിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അവസരങ്ങൾ അത് വാങ്ങി തക്ക സമയത്ത് ഉപയോഗിക്കുക. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് അതിനെ പിടിക്കുവാൻ കഴിയും.
ഇൻ ഫാക്ട് ആർ ഇംഗ്ലീഷ് വേർഡ് ഓപ്പർച്യൂണിറ്റി കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മീനിങ് ടുവേർഡ് ദ പോർട്ട്.
ഇംഗ്ലീഷ് ഭാഷയിൽ അവസരം എന്നർത്ഥമാക്കുന്നതായിട്ടുള്ള വാക്കിന്റെ ലാറ്റിൻ ഭാഷയിൽ മുന്നോട്ട് പോവുക എന്നർത്ഥമാക്കുന്നതിന്
ടുവേർഡ് ദ പോർട്ട്
തുറമുഖത്ത് ലക്ഷ്യമാക്കി പോകുന്ന എന്ന അർത്ഥമാണ് അതിൽ വരുന്നത്.
ഇറ്റ്സ് എ ഷിപ്പ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ വിൻഡ് and the tide to arrive safely to the harbor it is decided to go to.
ഒരു കപ്പൽ അത് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാനായിട്ട് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സുരക്ഷിതമായിട്ട് അവിടെ എത്തുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ബിക്കോസ് ലൈഫ് ഈസ് ഷോർട്ട്.
എന്തുകൊണ്ടെന്നാൽ ജീവിതം വളരെ ക്ഷണികമാണ്.
ദ ബ്രീവിറ്റി ഓഫ് ലൈഫ്
ജീവിതത്തിന്റെ ആ ചുരുക്ക കാലഘട്ടം.
ദാറ്റ്സ് വൈ വി മസ്റ്റ് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഗോഡ് ഗിവ്സ് us.
അതുകൊണ്ടാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള സമയമൊക്കെയും തക്ക സമയത്തിൽ ഉപയോഗിക്കുവാനായിട്ട് പറയുന്നത്.
ജെയിംസ് സേസ് ഇൻ ജെയിംസ് 4:14
യാക്കോബിന്റെ ലേഖനം 4:14 യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു.
Yet you do not know what tomorrow will bring. What is your life? For you are a mist that appears for a little time and then vanishes.
നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനാരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ.
In fact you will find this repeated in the scriptures.
ഈ കാര്യങ്ങൾ തിരുവെഴുത്തിൽ പലപ്പോഴും ആവർത്തിച്ചു വരുന്നതായിട്ട് നാം കാണും.
You see, for us life seems so long.
നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് വലിയ ഒന്നായിട്ടാണ് നാം കാണുന്നത്.
And we measure life in years.
നമ്മൾ വർഷങ്ങളാണ് നമ്മളുടെ ആയുസ്സിനെ നമ്മൾ അളക്കുന്നത്.
But in comparison to eternity,
എന്നാൽ നിത്യതയെ ലക്ഷ്യമാക്കി ആയിരിക്കുമ്പോൾ
life is a vapor.
ജീവിതം എന്ന് പറയുന്നത് ഒരു നീരാവി പോലെയാണ്.
So James is actually borrowing that figure from the book of Job.
യാക്കോബ് അപ്പോസ്തലന് ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് കടപ്പെടുത്തിയിരിക്കുന്നത്.
You find many pictures of the brevity, the shortness of life in Job. Job 7:6.
യോബിന്റെ പുസ്തകത്തിൽ വളരെ ചുരുക്കമായിട്ടുള്ള ആയുസ്സിനെ കുറിച്ച് വിവിധ സ്ഥലത്ത് അതിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. യോബിന്റെ പുസ്തകം 7:6.
My days are swifter than a weaver's shuttle and come to their end without hope.
എന്റെ നാളുകൾ നെയ്ത്തോളത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകും.
The same chapter, Job 7:9. As the cloud fades and vanishes, so he who goes down to Sheol does not come up.
യോബിന്റെ പുസ്തകം 7:9 മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നതുപോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല.
Job 8:9.
8:9.
For we are but of yesterday and know nothing, for our days on earth are a shadow.
നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ.
Job 9:25.
യോബിന്റെ പുസ്തകം 9:25.
My days are swifter than a runner, they flee away, they see no good.
എന്റെ ആയുഷ്കാലം ഓട്ടാളനേക്കാൾ വേഗം പോകുന്നു, അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു.
Job is referring to the royal couriers, very fast in their missions, because they run from place to place. Job 9:26.
യോബിന്റെ പുസ്തകം 9:26.
They go by like skiffs of reed, like an eagle swooping on the prey.
അത് ഓട കൊണ്ടുള്ള വള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും കടന്നു പോകുന്നു.
Job 14:1-2 he says.
14:1-2
Man who is born of a woman is full of days and full of trouble. He comes out like a flower and withers. He flees like a shadow and continues not.
സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പുഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു.
Why is life so long for us?
നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ജീവിതം വളരെ കാലങ്ങളായിട്ട് നാം കാണുന്നത്?
Because we count life in years.
എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ ആയുസ്സിനെ വർഷങ്ങളായിട്ടാണ് എണ്ണുന്നത്.
At each birthday we count our years.
ഓരോ ജന്മദിനം വരുമ്പോഴത്തേനും നമ്മുടെ വയസ്സിനെ നമ്മൾ വർഷങ്ങളായിട്ടാകുന്നു എണ്ണുന്നു.
But God is saying count your days.
എന്നാൽ ദൈവം പറയുന്നത് നാം നമ്മുടെ നാളുകളായിട്ട് അതിനെ എണ്ണുവാനായിട്ട്.
Psalm 90:12.
90:12.
Moses is praying.
മോശ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. മോശയുടെ സങ്കീർത്തനമാണത്.
So teach us to number our days that we may get a heart of wisdom.
ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം.
So you want to walk in wisdom, you must number your days.
നാം ജ്ഞാനികളായിട്ട് നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാളുകളെ നാം എണ്ണേണ്ടതായിട്ടുണ്ട്.
Not your years.
നമ്മുടെ വർഷങ്ങളായിട്ടല്ല അത്
എണ്ണേണ്ടത്. No harm in celebrating your birthday, but remember, celebrate every day.
നാം ജന്മദിനം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ നാം അത് നാളുകളായിട്ട് ആഘോഷിക്കേണ്ടതാകും.
സിൻസ് ലൈഫ് ഈസ് സോ ബ്രീഫ്,
നമ്മുടെ ജീവിതം വളരെ ക്ഷണികമായിരിക്കുന്നിടത്തോളം നമ്മൾക്ക് ആയുസ്സിനെ ചിലവഴിച്ച് കളയുവാനായിട്ട് കഴിയുകയില്ല.
സർട്ടൻലി വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ഔർ ലൈഫ്,
നമ്മുടെ ജീവിതം വെറുതെ വൃഥാമാക്കി കളയാൻ കഴിയില്ല.
സ്പെൻഡിംഗ് ഇറ്റ് ഓൺ തിങ്സ് ദാറ്റ് ആർ മീനിംഗ്ലെസ്,
അർത്ഥവത്തല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത്.
We must invest our lives.
നമ്മുടെ ജീവിതം അതൊരു നിക്ഷേപമാക്കി തീർക്കണം.
Invest on that which is eternal.
നിത്യമായി നിലനിൽക്കുന്നതിൽ നാം നിക്ഷേപിക്കേണ്ടതാണ്.
That is where our investment should be.
അവിടെ ആയിരിക്കും നമ്മുടെ നിക്ഷേപങ്ങളൊക്കെയും ആയിരിക്കേണ്ടത്.
And God reveals his will in his word.
ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ ഹിതത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു.
And if you ignore the Bible,
വേദപുസ്തകത്തെ നാം അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ,
you can never know God's will and do God's will.
ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയില്ല, നമുക്കത് നടപ്പാക്കാനും കഴിയില്ല.
The Bible, God gives clear precepts.
ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കൽപ്പനകളും അവൻ നൽകിയിരിക്കുന്നു.
There are principles, there are promises that can guide us in every area of life.
അതിന്റെ ഉപദേശങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകൾക്കും ആവശ്യമായുള്ളതെല്ലാം ഉണ്ട്.
So to count your days and to live circumspectly.
അതുകൊണ്ട് നമ്മുടെ നാളുകളെ എണ്ണി ജ്ഞാനത്തോടെ നാം കഴിയണമെന്നുണ്ടെങ്കിൽ,
you must know and obey the word of God, and that's the surest way of success in life.
ദൈവവചനത്തെ അറിയുകയും നാം അവന്റെ ഹിതം അറിയുകയും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം വരിക്കുന്ന ജീവിതം എന്ന്
പറയുന്നത്.
യോശുവയുടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്.
But you shall meditate on it day and night, so that you may be careful to do according to all that is written in it, for then you will make your ways prosperous, and then you will have good success.
Adil ezhuthirikkunnathu pole okkeyum pramanichu nadakkendathine nee raavum pagalum adu dhyanichu kondirikkanam, ennal ninte pravrutti sadhikkum, nee krithaarthanayum irikkum.
That's the secret of life.
Adaanu jeevithinte vijayakaramaya jeevithinte rahasyam ennu parayan.
Get close to the heart of God by his spirit through his word.
Thante aalmaavinal വചനത്തിലൂടെ അവൻ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക.
Psalm 1 verse 3.
ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം.
He is like a tree planted by streams of water that yields its fruit in its season and its leaf does not wither, in all that he does he prospers.
അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.
The third reason why we should be accurate, careful, walk circumspectly is because the days are evil.
മൂന്നാമത്തെ കാരണം, നാം ജ്ഞാനികളായിട്ട് സൂക്ഷ്മത്തോടെ നടക്കേണ്ടതായിട്ടുള്ള കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് ദുഷ്കാലമാകുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളി. പൗലോസിന്റെ കാലം കാലഘട്ടത്തിൽ അത്രമാത്രം ദുഷ്കാലമായിരുന്നുവെങ്കിൽ ഇന്ന് അത് എത്രമാത്രം കൂടിയിട്ടുണ്ടാവും.
Paul meaning
endaan idu kondu paulos apostle arthamaakkunnathu,
is meaning that Roman persecution is on the way.
Paulos apostle avade arthamaakkunnathu roma kaaralalulla vidamaalla peedanangal ethum aduthu vannirikkunnu.
The days are evil.
Kaalam adu dushkaalamaagunu.
Peter says in 1 Peter chapter 4,
പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായം 12-19 വാക്യങ്ങളിൽ,
12-19, beloved do not be surprised at the fiery trial when it comes upon you to test you as though something strange were happening to you. 1 Peter 4:12.
ഒന്ന് പത്രോസ് നാലാം അധ്യായം 12 വാക്യം, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്.
But rejoice in so far as you share Christ's suffering, that you may also rejoice and be glad when his glory is revealed.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊൾവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും.
If you are insulted for the name of Christ, you are blessed because the spirit of glory and of God rests upon you.
ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു.
But let none of you suffer as a murderer or a thief or an evil doer or as a meddler.
നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്.
Yet if anyone suffers as a Christian, let him not be ashamed, but let him glorify God in that name.
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുകയത്രേ വേണ്ടത്.
For it is time for judgment to begin at the household of God, and if it begins with us, what will be the outcome of those who do not obey the gospel of God?
ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാതെ അവരുടെ അവസാനം എന്താകും?
And if the righteous is scarcely saved, what will become of the ungodly and the sinner?
നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും?
Therefore let those who suffer according to God's will entrust their souls to a faithful creator while doing good.
അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ഫലമേൽപ്പിക്കട്ടെ.
What does this all mean?
എന്താണ് ഇതുകൊണ്ടൊക്കെയും അർത്ഥമാക്കുന്നത്?
It means please do not waste the opportunities to win souls to Christ now.
അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരം, ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയരുത്.
Why?
എന്തുകൊണ്ട്?
Because soon those opportunities might be taken away.
ഈ അവസരങ്ങളൊക്കെ ഒരുപക്ഷേ എത്രയും പെട്ടെന്ന് എടുത്തു കളയാം.
Because there will be advances in sin in society.
ഇന്ന് സമൂഹത്തിൽ പാപം അത്രമാത്രം പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
And there comes a point of time when God brings judgment of sin on society.
ഈ സമൂഹത്തിന്റെ മേൽ ദൈവം തന്റെ ന്യായവിധി കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയം അടുത്തു വന്നിരിക്കുന്നു.
Then it will be too late to try and win people to Christ. So do it now.
അതുകൊണ്ട് അപ്പോൾ മനുഷ്യരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനായിട്ട് നാം ശ്രമിക്കുന്നുവെങ്കിൽ അത് വളരെ താമസിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെയ്യുക.
So Paul is saying make the best use of the time because the days are evil.
അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവാനും.
The world is getting ripe for the judgment of God which is to come.
ദൈവത്തിന്റെ ന്യായവിധിക്കായിട്ടുള്ള എല്ലാ നിലയിലും വരുവാനുള്ള കോപത്തിന് വേണ്ടി ദൈവക്രോധത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ ലോകം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു.
Look at 2 Peter chapter 3.
രണ്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം നമുക്ക് പരിശോധിക്കാം.
Verses 2 to 7. 2 Peter chapter 3 verses 2 to 7.
രണ്ട് പത്രോസ് മൂന്നാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
That you should remember the predictions of the holy prophets and the commandment of the Lord and Savior through your apostles. Knowing this first of all that scoffers will come in the last days with scoffing, following their own sinful desires. They will say, where is the promise of his coming? For ever since the fathers fell asleep, all things are continuing as they were from the beginning of creation.
വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിലാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന വിശേഷാൽ അറിഞ്ഞുകൊള്ളി.
This fact that the heavens existed long ago and the earth was formed out of water and through water by the word of God and that by means of these the world that then existed was deluged with water and perished but by the same word the heavens and earth that now exist are stored up for fire being kept until the day of judgment and destruction of the ungodly.
ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നുകളയുന്നു.
So the time to tell people about Jesus is now.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റു മനുഷ്യരോട് പറയേണ്ടതായിട്ടുള്ള സമയം ഇപ്പോഴാകും.
Therefore make best use of the opportunity to do so.
അതുകൊണ്ട് അത് ചെയ്യുവാനായിട്ടുള്ള ഈ ഏറ്റവും നല്ല അവസരം അത് പ്രയോജനപ്പെടുത്തുക.
God is patient.
ദൈവം ക്ഷമായ ദൈവമാണ്.
He does not desire that people should perish.
ആരും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല.
He wants people to be saved.
എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
But when people ignore and they reject his saving grace, what will happen? Judgment will come.
എന്നാൽ രക്ഷയുടെ ആ കൃപ മനുഷ്യൻ അവഗണിച്ചു കഴിയുമ്പോൾ ന്യായവിധി വരും.
2 Peter chapter 3.
രണ്ട് പത്രോസിന്റെ മൂന്നാം അധ്യായം.
Verses 9 to 10.
9 10 വാക്യങ്ങൾ.
The Lord is not slow to fulfill his promise as some count slowness but is patient toward you not wishing that any should perish but that all should reach repentance but the day of the Lord will come like a thief and then the heavens will pass away like with a roar and the heavenly bodies will be burned up and dissolved and the earth and the works that are done on it will be exposed.
ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തികഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്?
വാക്ക് സർക്കംസ്പെക്ട്ലി, ദാറ്റ് മീൻസ് വാക്ക് ഇൻ വിസ്ഡം.
നാം സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കുക.
മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദി ടൈം ടു ബി എ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദി വേൾഡ് ദാറ്റ് ഈസ് ലോസ്റ്റ് അറൗണ്ട് യു.
സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ മുമ്പാകെ ദൈവമക്കൾ എന്ന നിലയിൽ നാം നടക്കുക.
ദെൻ ദി ഫോർത്ത് റീസൺ വൈ വി ഷുഡ് ബി അക്യൂറേറ്റ് ആൻഡ് കെയർഫുൾ ഇൻ ഔർ വാക്ക്.
നാം സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കേണ്ടതായിട്ടുള്ള നാലാമത്തെ കാരണം,
ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ us a mind.
നമുക്ക് ദൈവം മനസ്സ് തന്നിരിക്കുന്നു.
എഫീഷ്യൻസ് 5:17.
എഫീഷ്യൻസ് 5:17 വാക്യം.
Therefore do not be foolish but understand what the will of the Lord is.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊൾവിൻ.
What is understanding mean?
എന്താണ് ഗ്രഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
It means using of our minds to discover and do the will of God.
അതിന്റെ അർത്ഥം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിന്റെ ഹിതം അറിയുക എന്നുള്ളതാണ്.
You see, to many Christians, to many believers, the idea of discovering God's will is some kind of a mystical experience.
പല ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം അറിയുക എന്ന് പറയുന്നത് ഏതാണ്ട് മറ്റെന്തോ വലിയ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്നുള്ളതാണ്.
They think that finding God's will rules out thinking.
നമ്മുടെ ചിന്തയെ എടുത്ത് മാറ്റി കളയുന്നതാണ് ദൈവം, അങ്ങനെയാണ് ദൈവഹിതം അറിയുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് വളരെ തെറ്റായ ചിന്തയാണ്.
Not only is it wrong, it is dangerous.
അത് തെറ്റായ ചിന്ത മാത്രമല്ല, അത് അപകടകരവുമാണ്.
Because we discover the will of God when God transforms the mind.
നാം ദൈവത്തിന്റെ ഹിതം അറിയുന്നത് നമ്മുടെ മനസ്സിനെ ദൈവം രൂപാന്തരപ്പെടുത്തുമ്പോഴാണ്.
Romans 12.
റോമാലേഖനം 12 അധ്യായം
1-2.
1-2 വാക്യങ്ങൾ.
I appeal to you therefore brothers by the mercies of God to present your bodies as a living sacrifice holy and acceptable to God which is your spiritual worship. Do not be conformed to this world but be transformed by the renewal of your mind that by testing you may discern what is the will of God, what is good and acceptable and perfect.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.
You see the renewal of the mind.
അവിടെ നാം മനസ്സിന്റെ പുതുക്കത്തെ നാം കാണുന്നുവല്ലോ.
And as a result, what will happen?
അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്?
Transformation will take place.
അത് നമുക്ക് രൂപാന്തരമാണ് അതിലൂടെ സംഭവിക്കുന്നത്.
The mind is renewed.
നമ്മൾ മനസ്സ് രൂപാന്തരപ്പെടുമ്പോൾ.
The heart cries out to God in prayer.
നമ്മുടെ ഹൃദയം കർത്താവിനോട് പ്രാർത്ഥനയിൽ കരയും.
Transformation takes place.
രൂപാന്തരം അവിടെ ഭവിക്കും.
Because we are meditating on the word of God.
എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ വചനത്തെയാണ് ധ്യാനിക്കുന്നത്.
And we worshiping God.
നാം ദൈവത്തെയാണ് ആരാധിക്കുന്നത്.
You want to know God's will?
ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു രൂപാന്തരപ്പെട്ട മനസ്സ് ഉണ്ടാകും.
How does that happen?
അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
Three ways it will happen. A transformed life. How does it happen?
രൂപാന്തരപ്പെട്ടതായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് ഭവിക്കുന്നത്?
For that you need a transformed mind.
അതിന് ഒന്നാമത് നമുക്ക് വേണ്ടത് ഒരു രൂപാന്തരപ്പെട്ട മനസ്സാണ്.
How does it happen?
എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്?
Don't forget these three pillars.
ഈ മൂന്ന് അടിസ്ഥാന തൂണുകളുടെ കാര്യം മറന്നുപോകരുത്.
Prayer, the word of God and worship.
പ്രാർത്ഥന, ദൈവവചനം, ആരാധന.
Only this will help you to know God, know his will and do his will.
ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ദൈവത്തെ അറിയുവാനും അവന്റെ ഹിതം അറിയുവാനും അവന്റെ ഹിതം ചെയ്യുവാനുമായിട്ട് ഉപകരിക്കുന്നത്.
If God gave you a mind,
നിങ്ങൾക്ക് ദൈവം മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ,
then he expects you to use it.
അത് ഉപയോഗിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
So that means we need to learn his will.
അതിന്റെ അർത്ഥം നാം അവന്റെ ഹിതം എന്താകുന്നു എന്നറിയണം.
That means we need to gather facts.
അതുകൊണ്ട് നാം വസ്തുതകൾ ശേഖരിക്കണം.
And we need to examine those facts.
ആ വസ്തുതകൾ നാം പരിശോധിക്കണം.
And then we must weigh those facts in the light of God's word.
ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം അതിനെ തൂക്കി നോക്കണം.
And pray for wisdom.
നാം പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
James 1:5.
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം.
If any of you lacks wisdom, let him ask God who gives generously to all without reproach and it will be given him.
നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടെ യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും.
You see, God does not just simply want us to know his will. He wants us to understand his will.
ദൈവം നമുക്ക് തന്റെ ഹിതത്തെ അറിയുക എന്ന് മാത്രമല്ല, അവന്റെ ഹിതത്തെ നമുക്ക് നാം ഗ്രഹിക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു.
That's why he calls us his friends.
അതുകൊണ്ടാണ് അവൻ നമ്മെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നത്.
He doesn't call us servants. He calls us his friends.
അവൻ നമ്മെ ദാസന്മാർ എന്നല്ല, നമ്മെ സ്നേഹിതന്മാരാണ്.
So that we will not just know what he tells us to do, but we will understand why he is telling us to do.
അവൻ പറയുന്നത് എന്താണ് എന്ന് നാം അനുസരിക്കേണ്ടത് എന്ന് അറിയുക എന്ന് മാത്രമല്ല, അവനെ നാം കൂടുതലായിട്ട് അവന്റെ ഹിതങ്ങളെ ഗ്രഹിക്കുവാൻ.
Now we'll come to the fifth reason why we should walk circumspectly.
നാം സൂക്ഷ്മതയുള്ളവരായി നടക്കേണ്ടതിൻ്റെതായിട്ടുള്ള അഞ്ചാമത്തെ കാരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
Why we should live an accurate, careful life of walking with God.
ദൈവത്തോടു കൂടെ നടന്ന സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടക്കേണ്ടതായിട്ടുള്ള ആവശ്യകത എന്താകും?
The fifth reason.
അഞ്ചാമത്തെ കാരണം,
God has a plan for our life.
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.
Ephesians 5:17.
എഫേസ്യ ലേഖനം 5:17
Therefore do not be foolish but understand what the will of the Lord is.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി.
And Paul referred to this plan in Ephesians 2:10.
ഈ പദ്ധതിയെക്കുറിച്ച് എഫേസ്യ ലേഖനം 2:10 പത്താം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു.
For we are his workmanship created in Christ Jesus for good works which God prepared beforehand that we should walk in them.
നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു.
You know that word workmanship actually is a word which means poem. We are God's poem.
കൈപ്പണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം അവന്റെ മലയാളത്തിൽ കവിത എന്ന അവന്റെ കവിതയാണ്.
He created us, each one of us, unique. We are unique poems.
നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിട്ട് അവൻ തന്റെ കവിതയായിട്ട് നമ്മെ മെനഞ്ഞതാണ്.
So if he saved us, he has a purpose for our lives.
അവൻ നമ്മെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി.
It is important for me to discover that purpose.
ആ ദൈവത്തിന്റെ പദ്ധതിയെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്താണെന്നു എന്ന് ആരാഞ്ഞറിയേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്.
Each blade of grass is different from the other. You take it and look at it under the microscope. Each blade of grass is different from the other.
ഒരു പുല്ലിന്റെ പുൽക്കൊടികൾ തമ്മിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്.
If each blade of grass is unique and different, how much more does he have purpose for you and me?
അങ്ങനെ ഒരു ഒരു പുല്ല് ചെടിയുടെ പുൽക്കൊടികൾ തമ്മിൽ വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും എത്രമാത്രമാണ്.
And if he has a plan and a purpose for my life,
എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്.
I need to be responsible to discover that purpose and plan and then guide my life according to that.
ഞാൻ അത് ദൈവത്തിന്റെ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഞാൻ ആരാഞ്ഞറിഞ്ഞ് അതിന്റെ അനുസരിച്ച് എന്റെ ജീവിതം നയിക്കപ്പെടേണ്ടതിന് ആവശ്യമുണ്ട്.
Now the question is, how does he reveal his plan?
എങ്ങനെയാണ് തന്റെ ഹിതം നമ്മെ ദൈവം അറിയിക്കുന്നത്?
He reveals his plan through his word.
തന്റെ വചനത്തിലൂടെയാണ് തന്റെ വചന ഹിതത്തെ നമ്മെ അറിയിക്കുന്നത്.
Colossians 1.
കൊലോസ്യ ലേഖനം 1:9 9-10 വാക്യങ്ങൾ.
And so from the day we heard we have not ceased to pray for you asking that you may be filled with the knowledge of his will in all spiritual wisdom and understanding so as to walk in a manner worthy of the Lord fully pleasing to him bearing fruit in every good work and increasing in the knowledge of God.
അതുകൊണ്ട് ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
And in verse 10 you see increasing in the knowledge of God.
പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുവാൻ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്.
When you set your heart and mind on knowing God and his will for your life, God loves and God wants you to discover his will.
നിങ്ങളുടെ ഹൃദയവും മനസ്സും ദൈവത്തിന്റെ ഹിതം അറിയുവാനായിട്ട് അവങ്കിൽ ഏകാഗ്രതയായിരിക്കുന്നുവെങ്കിൽ ദൈവം അതിൽ സന്തോഷിക്കുകയും അവൻ അത് വെളിപ്പെടുത്തി തരികയും ചെയ്യും.
And he speaks to us through his precious holy word.
തന്റെ വിലയേറിയ വചനത്തിലൂടെ അവൻ നമ്മോട് സംസാരിക്കും.
And you become a person who loves to meditate on the word of God because you know God is revealing his will to you. Personally he'll reveal his will to you through his word.
വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവനെ വചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ദൈവവചനം പഠിക്കുവാനും അതനുസരിക്കുവാനും താല്പര്യമുള്ള വ്യക്തികളായി തീരും.
You will have a hunger for the word of God and a thirst to be filled with the spirit of God.
നിങ്ങൾ ദൈവവചനത്തെ കുറിച്ച് വളരെ ദാഹമുള്ളവരും തന്റെ ആത്മാവിനാൽ അതിനുള്ള അധികമായി ദാഹിക്കുന്നവരുമായി തീരും.
And through his spirit in our hearts he'll give us his peace regarding every decision that we are called to make.
നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സകല ആലോചനകളും ദൈവം നമുക്ക് നൽകി തരും.
And through his word he will reveal his will.
തന്റെ വചനത്തിലൂടെ തന്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും.
Read Colossians 3.
കൊലോസ്യ ലേഖനം 3:15 15-16 വാക്യം.
And let the peace of Christ rule in your hearts, to which indeed you were called in one body, and be thankful. Let the word of Christ dwell in you richly, teaching and admonishing one another in all wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts to God.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ.
Look at verse 15, the peace of Christ ruling in our hearts.
പതിനഞ്ചാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ.
How does that happen?
എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്?
Verse 16.
പതിനാറാം വാക്യത്തിൽ
the word of Christ dwell in you richly.
ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കുന്നതിലൂടെയാണ്.
That's how we live.
അങ്ങനെയാവുന്നു നാം ജീവിക്കുന്നത്.
God's word in our hearts.
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥാനം നൽകും.
Richly dwelling in us.
ഐശ്വര്യമായിട്ട് അത് നമ്മിൽ വസിക്കണം.
Gives us peace.
അവന്റെ സമാധാനം നമ്മൾക്കുണ്ടാകും.
We don't doubt what he's saying.
അവൻ പറയുന്നതിൽ നമുക്ക് സംശയം ഉണ്ടാവും.
We know exactly what he wants us to do.
നമുക്ക് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും.
It becomes very crystal clear to us.
വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യതയോടെ അവൻ അറിയിക്കും.
And by the way, let me tell you this.
ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ.
To know God's will personally in your life.
നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം അറിയുവാനായി
stop running from pillar to post.
ഒരു തൂണിൽ നിന്ന് മറ്റൊരു തൂണിന്റെ അടുത്തേക്ക് പോകുന്ന പരിപാടി നിർത്തം.
Don't think that God doesn't want to reveal his will to you.
ദൈവത്തിന്റെ ഹിതം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അറിയിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
You need to know first hand the will of God.
ദൈവത്തിന്റെ ഹിതം എന്താകുന്നു എന്ന് നിങ്ങൾ തന്നെ ദൈവത്തിൽ നിന്ന് നേരിട്ട് അറിയണം.
Not second hand.
സെക്കൻഡ് ഹാൻഡ് ആയിട്ടല്ല അറിയണം.
If it is second hand and not first hand, then you will keep doubting.
മറ്റൊരാളിൽ നിന്നാണ് നിങ്ങൾ അത് അറിയാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ അതിൽ
സംശയിക്കും.
മറ്റുള്ളവരിലൂടെയല്ല, വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ഹിതം ദൈവത്തിൽ നിന്ന് തന്നെ നാം
അറിയേണ്ടതായിട്ടുള്ള പ്രാധാന്യം.
മറ്റൊരാൾ പ്രവചനത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളെ അറിയിക്കുമായിരിക്കാം, അത് നല്ലത് തന്നെ. എന്നാൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ദൈവത്തിൽ നിന്നും ഇത് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്.
വെരി ഇമ്പോർട്ടന്റ്,
വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്.
You'll be in two minds, you'll be a double minded person if you're not knowing God's will personally for your life.
നിങ്ങളുടെ വ്യക്തിപരമായുള്ള ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുമനസ്സുള്ള വ്യക്തികളായിരിക്കും.
But if you know the will of God personally, nothing will shake you.
എന്നാൽ ദൈവത്തിന്റെ ഹിതം നിങ്ങളെ കുറിച്ചുള്ളത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളെ മറ്റൊന്നിനും കുലുക്കുവാൻ കഴിയില്ല.
Because let me tell you, there are false prophets.
ഇപ്പോൾ അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരുണ്ട്.
Yes. And they'll tell you, this is what you should do, this is what you should do.
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
You don't know God's word personally, God's will personally for your life. Any prophet that comes by, he will tell you this, you will do that. And somebody else will tell you this, you will do that.
നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവവചനം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുവാനും ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ പോയി പോകും.
A true prophet will affirm to you what God's will is for your life, which you have found out personally.
നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള ദൈവഹിതത്തെ കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്.
He may not know you, but he will prophetically speak, he or she will prophetically speak to you and affirm to you what you already know is God's will.
ശരിയായിട്ടുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിട്ടുള്ള തന്റെ ഹിതത്തെ ഉറപ്പിച്ചു തരും.
That's why it's so important to know God's will personally.
അതുകൊണ്ടാണ് നിങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ഹിതത്തെ അറിയുവാനായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു.
And when somebody asked me, what is God's will? I said, I don't know. For your life, I can't know. You have to find out yourself.
ഒരാൾ ഇങ്ങനെ ചോദിച്ചു, എന്താണ് എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം?
So many times I asked, what is God's will? What should I do? What is God's will? I said, I don't know. You have to find out. You have to seek God yourself. And don't, you see, God has created you. God has redeemed you. God wants to reveal himself to you. You need to get to know him.
നിങ്ങൾ ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് തന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമാണ്.
വെരി ഇമ്പോർട്ടന്റ്,
വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്.
Don't go second hand faith.
രണ്ടാമത്തെ മറ്റൊരാളിൽ നിന്ന് അത് പ്രാപിക്കുവാനായിട്ട്
പോകും. Very dangerous. Second hand believers, very dangerous.
അങ്ങനെ മറ്റൊരാളിൽ നിന്ന് കേട്ട് അറിയാനായിട്ട് പോകുന്നത് വളരെ അപകടകരമാണ്.
Now you haven't forgotten, no, the story of Samaritan woman.
ശമരിയക്കാരിയെ സ്ത്രീയെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ.
Second hand believers became first hand believers.
അവിടെ നാം കാണുന്നത് മറ്റൊരാളിൽ നിന്ന് കേട്ട് വന്ന് ക്രിസ്തുവിനെ കണ്ടവർ അവർ പിന്നീട് ഒന്നാമത്തെ നേരിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരായി തീർന്നു.
If you don't know personally, you're in trouble.
നിങ്ങൾ വ്യക്തിപരമായിട്ട് ആ നിലയിൽ ആയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രശ്നത്തിലൂടെ കടന്നുപോകും.
You see, for example, now I'm a grandfather.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പൂപ്പനാണ്.
From God's word, I am supposed to teach my grandchildren also the word of God.
ദൈവവചനത്തിൽ നിന്നും കൊച്ചുമക്കളെയും വചനം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള
ആവശ്യം. Children, God says in Exodus, when your children ask you, tell them why, what happened. Exodus, the whole of the story you must tell. So he's telling them, you instruct not only your children, grandchildren also.
പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് നാം അവരുടെ തലമുറകളെ അത് പഠിപ്പിക്കണമെന്നാണ്. അത് നമ്മുടെ മക്കളെ മാത്രമല്ല കൊച്ചുമക്കളെയും
പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്ത് ആണ്. തബിതയെ കൈപൊക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവൾ അത് ചെയ്യും.
Don't say, Pastor, don't tell her to do that. I must tell her to do that.
അങ്ങനെ ഞാൻ ചെയ്യണമെന്ന്.
Praise the Lord. Hallelujah. She lifted up her hands. That's all she knows. That's all she knows. One day she'll say, Praise the Lord also.
ഇപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവൾ അത് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ഒരു ദിവസം അവൾ അത് നേരിട്ട് തന്നെ ചെയ്യും.
But that is still second hand.
എന്നാൽ അപ്പോഴും അത് രണ്ടാമത് പ്രാപിക്കുന്നതാണ്.
Her father's faith, her mother's faith is for her is still second hand.
പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെയുമായുള്ള വിശ്വാസം അവളെ സംബന്ധിച്ചിടത്തോളം അത് സെക്കൻഡ് ഹാൻഡ് ആയി.
Grandfather's faith, grandmother's faith for her is still second hand.
വലിയ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഒക്കെയുമായിട്ടുള്ള വിശ്വാസം അവളെ സംബന്ധിച്ചിടത്തോളം അത് സെക്കൻഡ് ഹാൻഡ് ആണ്.
Second hand faith is important.
സെക്കൻഡ് ഹാൻഡ് വിശ്വാസത്തിന് അതിന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നാൽ ആ സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്ത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും
സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്ത് വിൽ നോട്ട് ലീഡ് യു ടു പേഴ്സണലി നോയിങ് ഗോഡ്സ് വിൽ.
ദൈവത്തിന്റെ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ഹിതത്തെ അറിയുവാനായിട്ട് മറ്റൊരാളിൽ നിന്ന് പ്രാപിക്കുന്ന ഈ സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്ത് ഉപകരിക്കുക.
യു മസ്റ്റ് നോ ദ വിൽ ഓഫ് ഗോഡ് പേഴ്സണലി.
വ്യക്തിപരമായിട്ട് നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാം.
ദെൻ യു വിൽ ഹാവ് ദി അഷ്യൂറൻസ്.
അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉറപ്പുണ്ടാവും.
ആൻഡ് ദെൻ ഇഫ് സംബഡി ഈസ് കമിങ് ദിസ് ഈസ് നോട്ട് ഗോഡ്സ് വിൽ ഫോർ യുവർ ലൈഫ് യു കൻ സേ പ്ലീസ് ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്. ഐ ആം ഇൻ ദി സെന്റർ ഓഫ് ദി വിൽ.
അപ്പോൾ ആരെങ്കിലും കടന്നു വന്നിട്ട് ഇതല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. ഞാൻ അത് എന്താവുന്നു ഞാൻ അറിയുന്നു, ഞാൻ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറയുവാൻ കഴിയും.
God works out his will in us and he works out his will in us as we seek his face by his spirit through his word.
തന്റെ ആത്മാവിനാൽ തന്റെ വചനത്തിലൂടെ തന്റെ മുഖത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം തന്റെ ഹിതം നമ്മോട് അറിയിക്കുവാൻ
മനസ്സുള്ളവനാണ്.
നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവൻ പ്രവർത്തിപ്പാനും
മനസ്സുള്ളവനാണ്.
റോമാലേഖനം 8:28
And we know that for those who love God, all things work together for good for those who are called according to his purpose.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവർക്ക് അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്.
The Christian can walk carefully and accurately because he knows what God wants him to do.
ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയോടും കൃത്യതയോടെയും നടക്കേണ്ടതാവുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവഹിതം എന്താവുന്നു എന്ന് അറിഞ്ഞ് അവർ ജീവിക്കാൻ ചെയ്യേണ്ടവരാണ്.
Who draws the plan for the building? For a building, if you're constructing a building, who draws the plan?
ഒരു കെട്ടിടം പണിയുന്നതിനു വേണ്ടി അതിന് ആദ്യം അതിന്റെ ചിത്രം പ്ലാൻ വരയ്ക്കുന്നത് ആരാണ്?
The architect draws.
അതിന് വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ടുമാരുണ്ട്.
Who builds the building?
ആ കെട്ടിടം പണിയുന്നത് ആരാണ്?
The builder builds the building.
ആ കെട്ടിടം പണിയുന്നതിന് ഒരു വ്യക്തിയുണ്ട്.
How must the builder build? How should the builder build?
എങ്ങനെയാണ് ആ വ്യക്തി ആ കെട്ടിടം പണിയുന്നത്?
According to the drawing.
ആ ആദ്യം വരച്ച ചിത്രം എന്താവുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ്.
Many builders will go out of the drawing today. We are careful in building a house.
ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പടം ഇല്ലാതെ ഒരു ചിത്രം ഇല്ലാതെ അനേകർ പണിയുന്ന പണിക്കാരുണ്ട്.
When my house was finished, the architect sent this person to check on the building. And the person looked at all the whole thing and said, No, this is where is this? This is not here. And this is in the drawing, but it is not the building. It's in the drawing, it's not in the building.
ആർക്കിടെക്ട് പാസ്റ്റർ പണിതായിട്ടുള്ള വീട് നോക്കുവാനായിട്ട്
looking at the drawing and you know what is happening.
അവിടെ പരച്ചിരുന്നതായിട്ടുള്ള പടത്തിന് അനുസൃതമായിട്ടുള്ള പല കാര്യങ്ങളും
പണി കഴിഞ്ഞപ്പോൾ
പലപ്പോഴും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കെട്ടിടം പണിയുന്നവർ അതിന്റെ പ്ലാൻ അനുസരിച്ചല്ല പണിയുന്നത്. എന്നാൽ അത് വളരെ അപകടകരമായിട്ടുള്ള
കാര്യങ്ങളാണ്.
നിങ്ങൾ വാസ്തവമായി ഒരു നല്ല പണിക്കാരനാകുന്നു, അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ പടത്തിന്റെ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ആർക്കിടെക്ട് എന്താണോ ആ പടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത്
നിവൃത്തിയാകും.
അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനത്തോടെ നടക്കുന്നവരാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നാൽ ദൈവമാണ് ഇതിന്റെ ആർക്കിടെക്ട്.
ഹാസ് ഗിവൻ യു ദി ബ്ലൂപ്രിന്റ്.
നിങ്ങൾക്ക് അതിന്റെ ആ രേഖാചിത്രം
നൽകിയിരിക്കുകയാണ്.
നിങ്ങളിൽ വസിക്കുവാനായിട്ട് തന്റെ ആത്മാവിനെ അവൻ
നൽകിയിരിക്കുന്നു.
പണിയുവാനായിട്ട് നിങ്ങളെ ശക്തീകരിക്കുവാനായിട്ട് അവനും
മനസ്സുള്ളവനാണ്.
നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്?
ടേക്ക് ദി ആർക്കിടെക്ട് ആൻഡ് ദി ബിൽഡർ സീരിയസ്ലി ആൻഡ് ബിഗിൻ ടു വർക്ക്.
അതുകൊണ്ട് പടം വരച്ചവനെയും നിങ്ങളെ സഹായിക്കുന്നവന്റെ കാര്യം ഗൗരവത്തോടെ എടുത്ത് പണിയുവാൻ
തുടങ്ങുക.
അങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനത്തോടെ
നടക്കുവാനായിട്ട്.
വിശുദ്ധിയിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ നമുക്കുള്ള പുതിയ ജീവിതമാണ് ഇവിടെ ഊന്നൽ നൽകുന്ന വിഷയം.
കോൺട്രാസ്റ്റ് വിത്ത് ദി ഓൾഡ് ലൈഫ് വിതൗട്ട് ക്രൈസ്റ്റ്,
ക്രിസ്തു ഇല്ലാതെയുള്ള നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി.
പാർട്ടേക്കിംഗ് ഓഫ് ഗോഡ്സ് നേച്ചർ,
അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി.
Imitating God and not the evil around us.
മറ്റുള്ള സാത്താന്റെ വഴികളെയല്ല ദൈവത്തിന്റെ അനുകാരികളായിട്ട്.
Next we will come into what it means to walk in harmony.
അടുത്തത് നാം പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നാം കൂട്ടായ്മയിൽ വസിക്കുന്നത് എന്നുള്ളതാണ്.
And there Paul deals with relationships of life.
അത് വ്യക്തികളും തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ അത് കൈകാര്യം ചെയ്യുന്നത്.
And it shows how our life in Christ can actually bring heaven into our home.
നമ്മുടെ ഭവനങ്ങളിൽ സ്വർഗ്ഗം എങ്ങനെ ഇറക്കി കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്.
As we proceed to study we'll look at that later.
അത് നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നീട് നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്കിപ്പോൾ